പനിയിലെ കടുത്ത പനിയിലെ പ്രയാസത്തിൽ കഴിയുകയാണ്. ഈ പുതുവത്സരത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇത്രയും പേർക്ക് വന്നു ചേരുവാൻ ദൈവം പ്രകൃതിയെ അനുകൂലമാക്കി തന്നു. മറ്റ് കൃപകൾ നമ്മുടെ മേൽ ചൊരിഞ്ഞു തന്നു. ഞാന് ഒന്നാം തീയതി നടന്ന ശുശ്രൂഷയിൽ വരാനൊക്കാത്തതുകൊണ്ട് ഇടവകക്കാർക്കെല്ലാം പുതുവത്സര ആശംസകൾ നേരുന്നു. ഇന്ന് നാം വായിച്ചതായിട്ടുള്ള വേദഭാഗത്തെ അടിസ്ഥാനമാക്കി ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം എന്ന് ആഗ്രഹിക്കാം. നമ്മൾ വായിച്ചതായിട്ടുള്ള വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമെടുക്കുന്നില്ല. പതിനഞ്ചാം വാക്യം, അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. 19-ാം വാക്യം, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. ടു പ്രൊക്ലെയിം ദ ഇയർ ഓഫ് ദ ലോർഡ്സ് ഫേവർ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ഒരു വർഷം മുഴുവനും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പടുത്തുയർത്തുവാൻ, ഞങ്ങളുടെ ഇടവകയുടെ കൂട്ടായ്മയെ സജീവമാക്കുവാൻ, ഞങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും സഫലമാക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ഈ വചനങ്ങളെ ഞങ്ങൾക്ക് ശക്തമായി തന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കാര്യം സാധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ സഭയുടെ വിദേശ മിഷൻ സൺഡേ ആയിട്ടാണ് നമ്മൾ ഈ ഞായറാഴ്ച കൊണ്ടാടുന്നത്. രണ്ടാമത്തേത്, ഈ വത്സരത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയുമാണ്. ആ ഇതിൻ്റെ വെളിച്ചത്തിൽ സഭ നിശ്ചയിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ മിഷണറി ജേർണി ആരംഭിച്ച നസറേത്തിൽ തുടങ്ങിയെന്ന് പറഞ്ഞതുപോലെ, ഈ January 1 നമ്മുടെ ഇടവക ജീവിതം ആരംഭിക്കുകയാണ്. പുതുമയോടെ ശക്തിയോടെ ഈ വർഷം നയിപ്പാൻ ദൈവം എല്ലാ നന്മകളും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സാത്താന്യ പരീക്ഷകളെ ശക്തമായി നേരിട്ട് ജയിച്ച് ജയവീരനായി കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന ഒരു ചരിത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ആത്മശക്തിയോടെയാണ് ഇപ്പോൾ നമ്മുടെ കർത്താവ് ഈ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നതെന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ 3 ഭാഗങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ നമുക്കറിയാം. 1 ടീച്ചിങ്, 2 പ്രീച്ചിങ്, 3 ഹീലിംഗ്. താൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള പ്രസംഗത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം, അല്ലെങ്കിൽ പഠിപ്പിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം, യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൽ നിന്നും അതുപോലെ തന്നെ 58-ാം അധ്യായത്തിൽ നിന്നും എടുത്തിട്ടുള്ള രണ്ട് വാക്യങ്ങളാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 13 പ്രാവശ്യം യേശുവിനെ ഗുരുവെന്ന് വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ അനവധിയാണ്. അദ്ദേഹം ഈ സുവിശേഷങ്ങളിൽ ഉൾക്കൊള്ളുന്നത് മാത്രമല്ല, അനവധിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കുട്ടിക്ക് അവരുടെ ഗുരുവെന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമേറി പ്രധാനപ്പെട്ടയാളാണ്. പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും ഭാവി ജീവിതത്തിന് മുതൽക്കൂട്ടാണ്. യേശു ആ വലിയ ലക്ഷ്യത്തോടുകൂടെയാണ് പഠനത്തിനായിട്ട് തുടങ്ങിയത്. യേശു ഒരു നോട്ട് എ ടീച്ചർ ഒള്ളി, ബട്ട് ഈസ് ദ ടീച്ചർ. ലോകത്തിലേക്കും ഏറ്റവും വലിയ ഗുരുവാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഒതുങ്ങാത്ത ആ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതായിട്ടുള്ള ദൈവജനം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. നസ്രത്ത് മാനിഫെസ്റ്റോ എന്നാണ് ഇതിന് പറയുന്നത്. 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ആ ആശയ സമഗ്രമായിട്ടുള്ള ദൈവജനമാണ് നാം ഇപ്പോൾ വായിച്ചത്. നമ്മളൊക്കെയും വായിച്ച് കേട്ടങ്ങ് മാറുകയാണ്. എന്നാൽ അതിനെ യഥാർത്ഥമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നാമും ഈ മഹത്തരമായ ശുശ്രൂഷയുടെ പങ്കാളികളായി തീരേണ്ടത് ആവശ്യമാണ്. മാർത്തോമാസഭ ഈ ദൗത്യം ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ടാണ് വിദേശ മിഷൻ സ്ഥാപിതമായത്. 50-ലധികം പട്ടക്കാരും 250-ലധികം മിഷൻ ഫീൽഡുകളും ഇന്ന് സഭയ്ക്കുണ്ട്. സഭയുടെ വിദേശ മിഷൻ്റെ പ്രവർത്തന ഫലമായിട്ട് അനേകം ആളുകൾ, അനേക ജാതികളിൽപ്പെട്ട ആളുകൾ ഈ സുവിശേഷം കേട്ട് അനുഗ്രഹീതരായി തീർന്നിട്ടുണ്ട്. 2000-ലധികം വർഷങ്ങളായി ഈ വചനം സകല രാജ്യങ്ങളെയും സ്വാധീനിച്ചു കഴിഞ്ഞു. രാജ്യത്തിൻ്റെ സുവിശേഷമെന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 4:43 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. ഭൗതികമായ ദാരിദ്ര്യമോ അതുമാത്രമല്ല, അതിനപ്പുറമായി ആത്മീയമായ ദാരിദ്ര്യത്തിൽ കഴിയുന്ന, വിഗ്രഹങ്ങളെ സേവിച്ച് കഴിയുന്ന ആളുകൾക്ക് അനുഗ്രഹീതമായിട്ടുള്ള ഈ ദൈവദിനം. മെക്സിക്കൻ പ്രസിഡന്റിൻ്റെ ക്ഷണപ്രകാരം 1976 മദർ തെരേസ മെക്സിക്കോയിലൊരു മഠം ആരംഭിച്ചു. കടുത്ത ദാരിദ്ര്യത്തിലായിരുന്ന ആ രാഷ്ട്രം എല്ലാ മേഖലകളിലും ദരിദ്രമായിരുന്നു. മദറും അവരോട് കൂടെ കുറേ സിസ്റ്റേഴ്സും കൂടെ ചേർന്ന് ദരിദ്രരെ സംരക്ഷിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനായി ചെന്നു. അവരെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ദരിദ്രർ ആവശ്യപ്പെട്ടു, ഞങ്ങളെ ദൈവജനം പഠിപ്പിക്കൂ. വസ്ത്രമോ മരുന്നോ ഭക്ഷണമോ അല്ല ആവശ്യപ്പെട്ടത്, ദൈവജനമാണ്. Thy touch has still its Asian power. No word from the from thee can fruitless fall. Hear in thee solemn evening hour, and in thy mercy heal us all. Hilton 12 എഴുതിയിരിക്കുന്നതായിട്ടുള്ള ഈ വാചനം വാചകം വളരെ അന്വർത്ഥമാണ്. നിന്റെ സ്പർശനത്തിന് ആ പൗരാണിക ശക്തി ഇപ്പോഴുമുണ്ട്, ഫലരഹിതമായി പോകില്ല. നിന്റെ വചനം ഈ മഹനീയ സായാഹ്നത്തിൽ നിന്റെ കാരുണ്യത്തിൽ ഞങ്ങളെ സുഖപ്പെടുത്തുക. അത്യാവശ്യമായ മുന്നറിയിപ്പിൻ്റെ ഒരു കാലത്ത് നാം ഇന്ന് വന്നിരിക്കുക. സംഘർഷങ്ങളുടെയും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെയും പരാജയത്തിൻ്റെയും വക്കിൽ മനുഷ്യൻ വന്നെത്തിയിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പ്രസാദ വർഷമായി നമുക്ക് ഈ വർഷം തീരുവാൻ ഇടയായി തീരണം. യേശു തൻ്റെ മിനിസ്ട്രിയിൽ, തൻ്റെ മിഷണറി ജേർണിയിൽ പ്രസംഗിക്കുക മാത്രമല്ല, പഠിപ്പിക്കുക മാത്രമല്ല, സുഖപ്പെടുത്തുക മാത്രമല്ല, അവൻ കരഞ്ഞതായ പല സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പേരിൽ 2 വയസ്സുള്ള അനേക കുഞ്ഞുങ്ങൾ ഹേരദാവ് കൊന്നപ്പോൾ യേശു സകലതും അറിയുന്നവനായ യേശു കരഞ്ഞുവെന്നാണ് ഒരു ചിന്തകൾ പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. ലാസറിൻ്റെ കല്ലറയ്ക്കൽ യേശു നിലവിളിച്ചതായിട്ട് നാം കാണുന്നു. ക്രൂശിങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് ജെറുസലേമിനെ നോക്കി അവൻ കരഞ്ഞു. അങ്ങനെ പല സന്ദർഭങ്ങളിൽ താൻ ദൈവ പിതാവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ചു. എന്തിനു വേണ്ടി? യെരുശലേമിനെ നോക്കി കരഞ്ഞതിൻ്റെ കാര്യമെന്താണ്? യെരുശലേം എന്ന് പറയുന്നതിൻ്റെ അവസാന ഭാഗത്തെ സ്ഥലവും അതിൻ്റെ അർത്ഥം സമാധാനമെന്നാണ്. നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് യേശു യെരുശലേമിനെ നോക്കി പറഞ്ഞു. ഇന്ന് ലോകത്തെ നോക്കി കരയുവാൻ നാം ചുമതലപ്പെട്ടവരാണ്. നിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ലെന്നുള്ളതായ ദുഃഖസത്യം യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു. യെരുശലേം ദേവാലയം, യെരുശലേമും നെപ്പോളിയൻ കടന്നു കയറി നശിപ്പിച്ചു. അവിടെയുള്ള പാവപ്പെട്ടവർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ആബാലവൃദ്ധം തലയടിച്ച് കരഞ്ഞു. യേശു കരഞ്ഞു ഒരിക്കൽ, എന്നാൽ ശതാബ്ദങ്ങളായി ഇന്നും യഹൂദൻ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കരച്ചിൽ കണ്ടപ്പോൾ നെപ്പോളിയൻ്റെ കഠിന ഹൃദയം ഉരുകി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ പ്രദേശം ഇവർക്ക് ഒരിക്കൽ തിരികെ കിട്ടാതിരിക്കയില്ല. നെപ്പോളിയൻ പറഞ്ഞ വാക്കുപോലെ തന്നെ അത് നടന്നു. നാം വചനത്തിനും ഉപദേശത്തിനും പ്രാധാന്യം കൊടുക്കാത്തിടത്തോളം കാലം ഒരാത്മീയ നവോത്ഥാനം ഉണ്ടാകില്ല. ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന കാര്യത്തിൽ അതിരു കവിഞ്ഞ തീക്ഷ്ണത കാണിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇടവകയിലെ അച്ഛനെക്കുറിച്ച് അനേകം ആളുകൾ ഒരു പരാതി പറഞ്ഞു. നിങ്ങൾ പലരും വിചാരിക്കും ഇതെന്തോ ഒരു ഇടപാടാണ്, ഇങ്ങനെ പരസ്യമായി പറയാമോ? ഇത് നമ്മുടെ ഇടവയിലോ ചുറ്റുപാടിലോ ഒന്നും നടന്നതല്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ഇടവയിൽ ഒരാ അച്ഛനെക്കുറിച്ച് പൊതുവേ ഒരു കുറ്റാരോപണം ഉണ്ടായി. അദ്ദേഹത്തെ ഒരു മതഭ്രാന്തനെന്ന് ഇടവക്കാർ വിളിച്ചു. വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ഇത്രയധികം പറയുന്നത് എന്തിനാണ്? അച്ഛൻ വലിയ ആത്മീയ ഉണർവുകാരനാണ്. അച്ഛൻ ആ ഇടവകയിൽ വന്നപ്പോൾ തൻ്റെ വലിയ താല്പര്യം ആ ഇടവകയിലെ എല്ലാവരും മാനസാന്തരപ്പെടണം, മാത്രമല്ല എല്ലാവരും കർത്താവിൻ്റെ വേലക്കാരായിത്തീരണം. അതുകൊണ്ട് രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം വലിയ ആത്മീയ ഉണർവോടുകൂടെ അച്ഛൻ പ്രസംഗിക്കുമായിരുന്നു. രക്ഷിക്കപ്പെടാത്ത എല്ലാ അവിശ്വാസികളും ചെന്നെത്തുന്ന നരകം എന്നു പേരുള്ള ഭയങ്കരമായ ഒരു സ്ഥലമുണ്ടെന്ന് അച്ഛൻ ഒരു സങ്കോചവും കൂടാതെ പ്രസംഗിക്കുമായിരുന്നു. ഈ പട്ടണത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ഇടവക എല്ലാവർക്കും മാതൃകയായിരിക്കണം. വളരെ ആവേശത്തോടുകൂടെ പറഞ്ഞു. ഈ കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുന്നുകൊണ്ടാണ് ഇടവ ജനങ്ങൾ പറഞ്ഞത് അച്ഛനൊരു മതഭ്രാന്തനാണ്, എന്തിനാണ് ഇത്രയും കിടന്ന് അലയ്ക്കുന്നത്, എന്തിനാണ് ഈ സ്തോത്രവും ഹല്ലേലൂയയൊക്കെ പറയുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഈ പട്ടണത്തിൽ ആദ്യമായി വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു രാത്രി വളരെ ഇരുട്ടിയ സമയം ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു വീടിന് തീ പിടിച്ചു, ആളിക്കത്തുന്ന കാഴ്ച ഞാൻ കണ്ടു. ആ വീട്ടുകാരെ ഉണർത്തുന്നതിനായി എന്നാൽ കഴിവതെല്ലാം ഞാൻ ചെയ്തു. തീ തീ എന്ന് അലറിക്കൊണ്ട് ആ വാതിലിനെ ഞാൻ മുട്ടുകയും തൊഴിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവർ ഉണർന്നു. അഞ്ചു പേർ, അപ്പനും അമ്മയും മൂന്ന് കുഞ്ഞുങ്ങളും അവർ രക്ഷപ്പെട്ടു. ഞാനങ്ങനെ ആ ആവേശം കാണിക്കാതിരുന്നിരുന്നുവെങ്കിൽ അഞ്ചുപേരും തീയിൽ വെന്ത് നശിച്ചു പോകുമായിരുന്നു. എൻ്റെ സർവശക്തി ഉപയോഗിച്ച് അവരെ ഉണർത്തി. അതിൽ എത്രയോ ഭയങ്കരമായ ഒരു ആപത്തിനെ നേരിടുന്ന എൻ്റെ ജനങ്ങളെ ഞാൻ ഉണർത്തേണ്ടതല്ലയോ? പിന്നെ അയടവക്കാരൊന്നും അച്ഛനെ കുറ്റം പറഞ്ഞില്ല. സത്യമല്ലയോ? മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് 48-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. യേശു പറഞ്ഞ സ്ഥലത്ത് എന്നേക്കുമായി തള്ളപ്പെടുക. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കണ്ടവരാണ് നാം. ഒഴുക്കിൻ്റെ കൂടി വരുന്ന സ്ഥാനത്ത്, ശക്തി കൂടി വരുന്ന സ്ഥാനത്ത് ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, ഫാസ്റ്റ് റിഡംപ്ഷൻ പോയിന്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ രക്ഷ ഇല്ല എന്നാണ് അർത്ഥം. ഈ പുതുവർഷം നമ്മെ കൂടുതൽ ബോധവാന്മാരാക്കി തീർക്കട്ടെ, ഉണർവുള്ളവരാക്കട്ടെ, പ്രാർത്ഥനയുള്ളവരാക്കി തീർക്കട്ടെ. അനേക കുടുംബങ്ങളിൽ കിറുകിറുപ്പിൻ്റെയും പിറുപിറുപ്പിൻ്റെയും വേർപിരിയലിൻ്റെയും അനുഭവങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സമാധാനമില്ലാത്ത ഒരു അവസ്ഥ വന്നു ചേരാൻ പോവുകയാണ്. അനേകരും പറഞ്ഞിരിക്കുന്നു, ഒരു നാശത്തിൻ്റെ വക്കിലാണ് നാം വന്നെത്തിയിരിക്കുന്നതെന്ന്. അതറിയത്തക്കവണ്ണം വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വളരെ പ്രാബല്യത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം എല്ലാവരും അറിയട്ടെ, നാശത്തിൻ്റെ വക്കിൽ വന്നെത്തിയിരിക്കുകയാണ്. ഉണരാൻ നമുക്ക് മനസ്സുണ്ടോ? നമ്മുടെ പ്രാർത്ഥന നമുക്കൊന്ന് ക്രമീകരിക്കാൻ സാധിക്കുമോ? കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥനയ്ക്ക് ഒരു 10 മിനിറ്റ് ചെലവഴിക്കാൻ നമുക്ക് തയ്യാറാകുമോ? കുഞ്ഞുങ്ങൾ ദൈവഭക്തിയിൽ വളർന്നു വരുവാൻ ഇടയാകണം, ഇല്ലെങ്കിൽ നാശമാണ് വന്ന് സംഭവിക്കാൻ പോകുന്നത്. ഒന്നുകിൽ പാപക്ഷമ, അല്ലെങ്കിൽ ശിക്ഷാവിധി. വിലയാതെങ്കിലും ഒന്ന് പ്രാപിച്ചേ മതിയാകൂ എന്നുള്ള മുന്നറിയിപ്പാണ് ഈ പുതുവർഷത്തിൽ നാം നൽകുന്നത് എന്നുള്ളത് സഭയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. കർത്താവിൻ പ്രിയരെ, നാം എത്ര സമ്പന്നരാ. നമുക്ക് ഇന്ന് വളരെ സന്തോഷത്തോടെ ഇവിടെ കൂടി വന്ന് ഈ ദൈവജനം കേൾക്കുവാനും നമ്മെ ദൈവസനിൽ സമർപ്പിപ്പാനും ദൈവം നമുക്ക് അവസരം തന്നതാണ്. കർത്താവിൻ്റെ പുതു പ്രസാദ വർഷം ആയിട്ട് നമുക്ക് ഈ വർഷത്തെ കാണാം. അവൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടെ പ്രയോജനകരമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഞാനിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അവർ ലവിംഗ് ഫാദർ, വി താങ്ക് യു ഫോർ ദ പ്രോമിസ് ആൻഡ് ഹോപ്പ് ഓഫ് ദിസ് ന്യൂ ഇയർ. And we look forward it with expectancy and faith. This I ask in the name of our Lord and Savior, who by his death and resurrection has given us hope both for the world, this world, and the world to come. Amen. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു തീരുമാനത്തോടുകൂടെ ഇന്ന് നമുക്ക് കടന്നു പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അധികം ശക്തീകരിക്കട്ടെ. പ്രിയ ജോയിച്ചൻ ഇപ്പോൾ പ്രാർത്ഥിക്കും.